ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ജാനിക ഭാഗീരഥി തെരുവിലൂടെ ഓടി തന്റെ പ്രാണനാഥനെ കാണാൻ വേണ്ടി. അവന്റെ താലിയും നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുകയായിരുന്നവൾ മേളങ്ങൾക്കിടയിലൂടെ അവൾ അവനെയൊരു നോക്ക് കാണാൻ വേണ്ടി നിയന്ത്രണമില്ലാതെ ഓടി. അങ്ങകലെ കാശിനാഥൻ പടവിൽ ടാറ്റൂവിൽ തലോടി മരവിച്ചിരിക്കുകയായിരുന്നു. ജാനിയുടെ സ്വരം കേട്ടതും അവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. പടവുകളിറങ്ങി ഓടിവരുന്ന അവളെ കണ്ട് കാശി അവൾക്കരികിലേക്ക് ഓടി. ജാനി അവന്റെ അടുത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവന്റെ മേലേക്ക് വീണു.
കാശിയേട്ട, അച്ഛൻ പൊന്നെ പൊന്നെ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. പൊന്നാണ് എന്റെ കാശിയേട്ട, എന്റെ പൊന്ന്, എന്റെ പൊന്ന്.
അവന്റെ മുഖത്ത് പെയ്തൊഴിയുന്ന കണ്ണുനീരോടെ അവൾ ചുംബിച്ചുകൊണ്ടിരുന്നു. ആ കാഴ്ച കണ്ട് അവരെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും മിഴികൾ നിറഞ്ഞു.
മാപ്പ് തായോട്ടെ, എനിക്ക് എല്ലാം സിദ്ധുവേട്ടനും ബാക്കിയുള്ളവരും പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് ഈ ടാറ്റു ഞാനാണല്ലേ.
അവൾ പറഞ്ഞു കേട്ട് കാശി ഞെട്ടലോടെ പടവിൽ നിൽക്കുന്നവരെ നോക്കിയപ്പോൾ എല്ലാം അറിയാമെന്ന് ജോ അവനോട് മിഴികൾ കൊണ്ട് പറഞ്ഞു. ജാനി അവന്റെ കാലിലേക്ക് വീണു.
ജാനി, എന്താ ഇത്? എഴുന്നേൽക്കണം, കരയാതെ.
ജാനി അവന്റെ പാദങ്ങൾ വിട്ടില്ല. കാശി അവൾ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജാനി കാലിൽ മുറുകെ പിടിച്ചിരുന്നു. ദേഹം തളരുന്നവരെ അവൾ അവന്റെ കാലിൽ മുറുകെ പിടിച്ച് കരഞ്ഞു. അവസാനം കാശി ബലമായി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു.
കാശിയേട്ട, കാശിയേട്ട, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ജീവനാണ്. ഞാൻ എൻ്റെ ഏട്ടനെ ജീവന തുല്യം സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ ഏട്ടനിൽ നിന്ന് അകന്നു പോയത് ആ പ്രണയം മറച്ചു വെക്കാനായിരുന്നു. ഏട്ടൻ ഞാനില്ലെങ്കിലും വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. തോൽപ്പിച്ച് കളഞ്ഞത് തന്നെ. കാശിയേട്ടന്റെ സ്നേഹത്തിന് മുമ്പിൽ ജാനി ഒന്നുമല്ല. ഈ ടാറ്റു പോലും നോക്കുമ്പോ ഹൃദയം നീറുന്നു കാശിയേട്ട.
അവന്റെ നെഞ്ചിലെ ടാറ്റൂവിൽ അവൾ ഇടതടവിലായി ചുംബിച്ചുകൊണ്ടിരുന്നു. കാശി എന്ത് പറയണമെന്നറിയാതെ അവളെ പൊതിഞ്ഞു പിടിച്ചു.
എനിക്ക് സഹിക്കുന്നില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ, മനസ്സിലാക്കിയില്ലല്ലോ. ഈ നെഞ്ചിനുള്ളിൽ കൂടിയിരുത്തിയത് എന്നെയാണെന്ന്, ഈ അഴകുള്ള വർണ്ണങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തോഴന്റെ തോഴിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
കരയാതെ ബാഗി, നീ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞവളല്ലേ, എന്റെ ആത്മാവല്ലേ, നമ്മൾ ഒന്നല്ലടാ. നീയല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുള്ള, നീയേ ഉള്ളൂ, നീ മാത്രം. എന്റെ നെഞ്ചിലും എന്നിലും ചേർന്ന ഒരേ ഒരു പെണ്ണ് നീ മാത്രമാണ് ജാനി. നീ എന്നിൽ നിന്ന് അകന്നപ്പോ ഫോണിൽ നിന്റെ സ്വരം കേട്ടാണ് ഞാൻ പിന്നീട് ജീവിച്ചത് പോലും. നിന്റെ സ്വരമില്ലാത്ത ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. ഈ ടാറ്റൂവിനടിയിലെ നാമം പോലും ആത്മാവെന്നാണ്, ഭാഗീരഥിയുടെ ആത്മാവ്. ഭാഗീരഥി എന്റെ ഹൃദയത്തിലാണെങ്കിൽ ജാനിക ഞാൻ എന്ന പുരുഷന്റെ ശക്തിയാണ്. നീ എന്നോടൊപ്പം ഉണ്ടെങ്കിലേ ഞാൻ വിജയിക്കൂ ജാനിക ഭാഗീരഥി. എന്റെ വിജയം നീയില്ലാതെ പൂർണ്ണമാവില്ല. ഞാൻ വിജയിക്കണമെങ്കിൽ നിന്റെ സാന്നിധ്യമില്ലാതെ സാധ്യമല്ല. നീ പോയിട്ട് ഞാൻ വിജയിച്ചത് ഈ ഒരു ടാറ്റൂവിലൂടെ മാത്രമാണ്. ഭാഗീരഥി, ഭാഗീരഥി. കൊതിതീരെ കാശി അവൾ വിളിച്ചുകൊണ്ടിരുന്നു. വിളി കേൾക്ക് ഭാഗി, കരയുന്ന അവളോട് കാശി പറഞ്ഞു.
കാശിയേട്ടന്റെ ഭാഗീരഥി തന്നെയാണ് ഞാൻ, എന്നെ വെറുക്കല്ലേ, മാപ്പ് തരണം എനിക്ക്.
കാശി വിറച്ചു കരയുന്ന അവളുടെ മുഖത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി.
ഈ വർണ്ണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന എന്നെ എനിക്ക് കാണണം, എവിടെയാണ് ഞാൻ.
അവൾ ടാറ്റൂവിൽ തലോടി പറഞ്ഞു കേട്ട് കാശി അവളെ തോളിലേക്ക് ഇടത്തി. എന്റെ നെഞ്ചിൽ ഒളിച്ചിരിക്കുന്ന നിന്നെ കണ്ടോ? ജാനി മിഴികൾ താഴേക്ക് ചലിപ്പിച്ചു. മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ആനയുടെ മുഖമാണ് കാണുന്നതെങ്കിലും അവന്റെ തോളിൽ കിടന്ന് നോക്കിയാൽ വർണ്ണങ്ങൾ കൊണ്ട് പിറവിയെടുത്ത സ്വന്തം മുഖം കണ്ട് അവൾ തേങ്ങി. കാശിയുടെ മേൽ അവളുടെ കരങ്ങൾ ചുറ്റി വരിഞ്ഞു.
കാശിയേട്ടാ, ഐ ലവ് യു.
ജാനി അവന്റെ കാതിൽ ചൊല്ലിയതും കാശി അത്ഭുതത്തോടെ മുഖം ചരിച്ച് നോക്കവേ ജാനി അവന്റെ ചുണ്ടുകൾ ബന്ധനത്തിലാക്കി. കാശിയുടെ വീട്ടുകാർ പരസ്പരം നോക്കി ചിരിച്ച് അവിടുന്ന് മടങ്ങി. പെയ്യുന്ന മഴ പോലും അവരുടെ ചുംബനത്തിലേക്ക് അലിഞ്ഞുചേരാൻ കൊതിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് പെയ്തിറങ്ങി. നിമിഷങ്ങൾ കടന്നു പെയ്തൊഴിഞ്ഞത് അവരറിഞ്ഞില്ല. ഓരോ ഏങ്ങലടിയോടെ അവർ വീണ്ടും വീണ്ടും മധുരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടിരുന്നു. ഗംഗയുടെ ഓളങ്ങളിലേക്ക് ചെറു തോണിയിൽ അവളെയും നെഞ്ചോട് ചേർത്ത് അവൻ തുഴഞ്ഞു. ജാനി അവന്റെ ടാറ്റൂവിൽ മുഖം ചേർത്ത് മിണ്ടാതെയിരുന്നു. ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൾ ഞാനാണെന്നാണ് നിന്നിൽ നിന്നകന്നപ്പോൾ ഞാൻ കരുതിയത്. പക്ഷേ ഇന്ന് വീണ്ടും നിന്നിലേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന്. തോഴന്റെ തോഴിയാവാൻ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള ഓരോ ജന്മവും നിന്നിൽ അറിയാൻ വേണ്ടി പുനർജനിച്ചാൽ മതി എനിക്ക്. നിന്റെ പ്രാണന്റെ പാതിയായി ജനിച്ചാൽ മതി എനിക്ക്. എനിക്ക് ഭാഗീരഥിയുടെ അസൂയ തോന്നുന്നു കാശിയേട്ട. ഈ നെഞ്ചിൽ അവൾക്ക് കുടിയിരിക്കാൻ പറ്റിയല്ലോ. എല്ലാം നീ തന്നെയല്ലേടാ.
ഒരിക്കലുമല്ല, അവൾ കാശിയേട്ടന്റെ ആത്മാവും ഞാൻ കാശിയേട്ടനെ പുണരുന്നവളുമാണ്. അവൾക്കാണ് ഈ നെഞ്ചിൽ ആദ്യ സ്ഥാനം വേണ്ടത്. എന്നിട്ട് എനിക്ക് സ്ഥാനം തരാവും.
ഒരിക്കലുമില്ല, നീയും അവൾ എന്നിൽ ചേർന്നവരാണ്. ജാനിക ഭാഗീരഥി, അവൾ കാശിനാഥനിൽ അലിഞ്ഞവളാണ്.
നിന്റെയും എന്റെയും പേരിനൊപ്പം പോലും മറ്റൊരു പേര് ചേർത്ത് വെക്കാൻ കഴിയില്ല.
അനന്തന്റെ പേരുമായി നിന്റെ വിവാഹക്ഷണക്കത്ത് കണ്ടപ്പോ ദേഷ്യം വന്ന് വലിച്ചു കയറി കളഞ്ഞതാണ് ഞാൻ. കാശിയും ഭാഗിയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നെങ്കിൽ നാഥനും ജാനികയും പ്രണയം കൈമാറിയവരാണ്. ഞാൻ ഒരിക്കലും എന്റെ ഭാഗിയെ പ്രണയിക്കില്ല, അതിനെനിക്കാവില്ല. എന്നിലേക്ക് മടങ്ങി വന്ന നീ എനിക്ക് അന്യയായിരുന്നു. പിന്നെ നിന്നിലെ പെണ്ണിനോട് നിന്റെ പ്രണയം അറിഞ്ഞപ്പോൾ ആരാധന തോന്നി, അത് പ്രണയമായി മാറി. നിനക്ക് ചുംബനങ്ങൾ നൽകി നിന്നെ വാരി പുണർന്നു. നീ എന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരാൾക്ക് സ്വന്തമായി എന്നെ. അതൊരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയാവും ദൈവം നിന്റെ മനസ്സിൽ പ്രണയം തോന്നിപ്പിച്ചത്. ഇന്നെനിക്ക് സ്വന്തമായതും നീ എന്റെയാണ് പെണ്ണെ. മറ്റൊരുത്തന്റെ നാമത്തിനൊപ്പം പോലും നിന്റെ നാമം ഒരുമിക്കുന്നത് എനിക്കിപ്പോൾ സഹിക്കില്ല. ജാനിക ഭാഗീരഥി എന്നും കാശിനാഥന് മാത്രം സ്വന്തമാണ്.
എന്റെ ഏട്ടന്റെ നാമത്തോടല്ലാതെ ഒന്നിനോട് എന്റെ നാമം ചേരില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഏട്ടാ, കാശിയും ഭാഗ്യം, നാഥനും ജാനിയും, അതെന്നും നമുക്ക് സ്വന്തം.
ജാനി അവനെ വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, നീ എന്നാൽ ഞാനാണ്, ഞാനെന്നാൽ നീയും.
കാശി അവളുടെ കാതോരം ഒഴിഞ്ഞു. അങ്ങനെയല്ല കാശിയേട്ടാ, ഞാനില്ലെങ്കിൽ നീയില്ല, നീയില്ലെങ്കിൽ ഞാനുമില്ല. അതിൽ ഈ നിമിഷം പോലും തെളിയിച്ച് ഈ ടാറ്റു പോലും അതിനൊരു തെളിവല്ലേ.
ജാനി പറഞ്ഞു കേട്ട് നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന അവളെ കാശി വാരിപ്പുണർന്നു. ഗംഗയുടെ വിരിമാറിൽ ഓളങ്ങളെ പുലുകിക്കൊണ്ട് അവരുടെ ചെറുതോണി നീങ്ങിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിന് എല്ലാറ്റിനും അവളുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. എല്ലാവരും കൂടി പറ്റിച്ചതിന്റെ ചമ്മൽ കാരണം അവൾ ലക്ഷ്മിയുടെ പിന്നാലെ തന്നെ നടന്നു. നിധിയിൽ വെച്ച് രാത്രി അവനോട് സംസാരിച്ചെങ്കിലും നേരം പുലർന്നപ്പോൾ തന്റെ പ്രണയം അറിഞ്ഞതൊക്കെ ഓർത്തപ്പോൾ ജാനിക്ക് അവനെ നേരിട്ട് കാണുമ്പോൾ ആദ്യം ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ കാശി തന്നെ അവളെ ചേർത്ത് പിടിച്ച് സംസാരിച്ചപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള നാണമൊക്കെ പതിയെ മാറി. വാരാണസിയിൽ നിന്ന് അവർ നേരെ പോയത് കാശ്മീരിലേക്കായിരുന്നു. അഹല്യയും അനാമികയും ഉറങ്ങുന്ന മണ്ണിലെത്തിയതും ശേഖരനും ലക്ഷ്മിയും വിതുമ്പി. മക്കളുടെ കല്ലറയിൽ നിറയെ വെളുത്ത പുഷ്പങ്ങൾ അവർ വിരിച്ചിട്ടു. ശേഖരൻ കാശിയോട് ചേച്ചിമാരുടെ കല്ലറയിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞു. അവന്റെ കൈകൾ ആ കല്ലറകളിൽ സ്പർശിക്കുമ്പോൾ വിറച്ചിരുന്നു. ചുണ്ടുകൾ വിറച്ചുകൊണ്ട് കാശിയൊന്ന് തേങ്ങി. അവരുമായുള്ള ഓരോ ഓർമ്മയും തന്റെ ചിന്തയിലില്ലെന്നോർത്തപ്പോൾ അവന്റെ മിഴിനീർ കല്ലറകളിൽ പതിഞ്ഞു. കാശ്മീരിന്റെ താഴ്വാരത്തിൽ മയങ്ങുന്ന മാലാക കുഞ്ഞുങ്ങൾ, അനാമികയും അഹല്യയും. ഒരു നിമിഷം അവരെ നോക്കി നിന്ന് ശേഖരൻ മക്കളുമായി പഴയ വീട് തുറന്നു. ഓർമ്മകളായി വിറക്കിക്കൊണ്ട് അയാളുടെ മിഴികൾ ചലിക്കുമ്പോൾ വിതുമ്പുന്ന ലക്ഷ്മിയെ കാശി സമാധാനിപ്പിച്ചു. അന്ന് വൈകുന്നേരം റൂമിൽ നിൽക്കുന്ന ശേഖരനെ കാശി മിഴികൾ പൊത്തിപ്പിടിച്ച് വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി.
എങ്ങോട്ടാ കാശി, അച്ഛന് നീ കൊണ്ടുപോകുന്നേ?
അതൊക്കെ ഉണ്ടാച്ച, ഇനി എന്നും അച്ഛന് ഇതുപോലെ ഓരോ സർപ്രൈസുകൾ ഞങ്ങൾ തരും.
ഹാപ്പി ആനിവേഴ്സറി, എൻജോയ് യുവർ സ്പെഷ്യൽ ഡേ.
ശേഖരന്റെ കാതിൽ മക്കളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞപ്പോൾ കാശി കൈകൾ മാറ്റി. ശേഖരൻ മിഴികൾ തുറന്നതും മുമ്പിൽ വെള്ള നിറമുള്ള സിംഹാസനത്തിൽ ചമ്മലോടിയിരിക്കുന്ന മഹാലക്ഷ്മിയെയാണ് കണ്ടത്. ഒപ്പം പഴയ സഹപ്രവർത്തകരും കുടുംബത്തെയും കണ്ട് ശേഖരൻ ശരിക്കും ഞെട്ടി. ഇരുവശത്തു നിന്നും അവർ ശേഖരനെ നോക്കി കൈയടിക്കാൻ തുടങ്ങി. ശേഖരൻ സന്തോഷം വന്ന് നിറഞ്ഞ മിഴികൾ തുടച്ചു. അയാൾ നടക്കാനൊരുങ്ങിയതും കാശിയും ഏട്ടന്മാരും അയാളെ പൊക്കിയെടുത്തു. ആർപ്പു വിളിച്ച് ശേഖരന്റെ മക്കൾ വേദിയിലേക്ക് നടന്നു. ജാനിയും ബാക്കിയുള്ളവരും സ്റ്റേജിൽ നിന്ന് ആർപ്പു വിളിക്കാൻ തുടങ്ങി. പ്യുവർ സിൽക്കി വൈറ്റ് ബനാറസ് സാരിയാണ് ലക്ഷ്മിയും ബാക്കിയുള്ളവരും ഉടുത്തിരുന്നത്. ശേഖരനും മക്കളും ബാക്കിയുള്ളവരും വെളുത്ത കൂർത്തയാണ് ധരിച്ചിരിക്കുന്നത്. കാശി വെള്ളക്കൂർത്ത ഉച്ചയ്ക്ക് ധരിക്കാൻ കയ്യിൽ തന്നോർത്ത് ശേഖരൻ ചിരിച്ചു. ശേഖരനെ മക്കൾ സ്റ്റേജിലെത്തിച്ചു. ശേഖരനും ലക്ഷ്മിയും എല്ലാവരെയും നോക്കി കൈകൾ കൂപ്പി നമസ്കാരം പറഞ്ഞു. മഞ്ഞിൽ നിൽക്കുന്ന പോലെയാണ് ആ വേദിയിൽ നിൽക്കുമ്പോൾ ശേഖരന് തോന്നിയത്. വെള്ള നിറത്തിൽ അർദ്ധചന്ദ്രന്റെ ആകൃതിയിലാണ് വേദി ഒരുക്കിയിരിക്കുന്നത്. വേദിയുടെ ഭിത്തിയിൽ കുടുംബചിത്രം വെച്ചിരുന്നു. തന്റെയും ലക്ഷ്മിയുടെയും ഫോട്ടോയുടെ അടിയിൽ പേരുകൾ ചേർത്ത് ആശംസകൾ എഴുതിയിരിക്കുന്നു. ശേഖരൻ ചുറ്റും നോക്കി മക്കളോട് നന്ദി പറഞ്ഞു.
എന്റെ അച്ഛാ, ദോ ഈ കുരങ്ങാണല്ലാതെ ഒപ്പിച്ച്.
ഏട്ടന്മാർ കാശിയെ പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു.
അല്ലാട്ടോ അച്ഛ, വാനര സംഘവും എല്ലാവരും ഉണ്ട്.
കാശി ഏട്ടന്മാരുടെ തോളിൽ കൈയിട്ട് പറഞ്ഞപ്പോൾ ശേഖരൻ മക്കളുടെ കവളിൽ തലോടി. കാശി പ്ലാസ്റ്റിക് കത്തി കയ്യിൽ കൊടുത്തപ്പോൾ ശേഖരനും ലക്ഷ്മി ഒരുമിച്ച് കൈപ്പിടിച്ച് വലിയ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മുറിച്ചു. പരസ്പരം വായിൽ കേക്ക് വെച്ചു കൊടുത്തിന് ശേഷം അവർ മക്കൾക്കും അച്ഛനും അമ്മക്കും മരുമക്കൾക്കും കുട്ടികൾക്കും കാശിയുടെ കൂട്ടുകാർക്കും തെക്കുബീറിനും കുടുംബത്തിനും ഹമീദിനും കുടുംബത്തിനും മധുര നൽകി. അതിനുശേഷം സുഹൃത്തുക്കൾക്കും. മക്കൾ ശേഖരനും ലക്ഷ്മിക്ക് സമ്മാനങ്ങൾ നൽകി. ശേഖരന്റെ സുഹൃത്തുക്കൾ അയാളെ സമ്മാനങ്ങൾ കൊണ്ട് മൂടി. പഴയ സുഹൃത്തുക്കളോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുന്ന അയാളെ കാശി നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. തന്റെ ഓരോ നിമിഷവും കാശി ക്യാമറയിൽ പകർത്തുന്ന് ശേഖരൻ ശ്രദ്ധിച്ചിരുന്നു. വേദിയിൽ എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കാശി അച്ഛന്റെ തോളോട് ചേർന്ന് നിന്നു. അവന്റെ മനസ്സ് ആനന്ദത്തിൽ ആറാടി. രാത്രി മുഴുവൻ ആഘോഷത്തിന്റെ രാവായി. 4 ദിവസം അവർ കാശ്മീരിൽ ചുറ്റിക്കറങ്ങി. മടങ്ങുമ്പോൾ കാറിൽ കയറുന്നതിന് മുമ്പ് കല്ലറിയിൽ മയങ്ങുന്ന പൊന്നുമക്കൾക്ക് ചുംബനം നൽകി ശേഖരനും ലക്ഷ്മിയും കാറിലേക്ക് കയറി. ആ വീടകം തോറും ശേഖരന്റെയും ലക്ഷ്മിയുടെയും മാത്രമല്ല ഓരോരുത്തരുടെയും ഹൃദയം പിടഞ്ഞു. അവിടെ നിന്ന് അവർ കേരളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലെ ദ്രോണാഗവിന്റെ വീട്ടിലേക്ക് പോയി. ദ്രോണയുടെ കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ദത്തനും ദേവകിയും അഭിരാമിയുടെയും ഭാഗീരഥിയുടെയും പേര് പറഞ്ഞ് വിതുമ്പി. മഹിയും ആദിയും അവരെ ആശ്വസിപ്പിച്ചു. മുന്തിരിത്തോട്ടത്തിലൂടെ അപ്പവും നിന്നും ഓടി കളിക്കാൻ തുടങ്ങി. അവരുടെ പിന്നാലെ ശേഖരനും ലക്ഷ്മിയും ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ശേഖരൻ എന്ന വ്യക്തി തിരിച്ചു പിടിക്കുകയായിരുന്നു യാത്രകളിലൂടെ നഷ്ടപ്പെട്ട ജീവിതത്തെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്ന് പറയുന്നതാണല്ലോ കുടുംബം. അച്ഛനും മക്കളും കൊച്ചുമക്കളും നിറഞ്ഞ കുടുംബത്തോടൊപ്പം അയാൾ ആ തോട്ടത്തിലൂടെ നടന്നു. ശേഖരനും ഗോവിന്ദനും അരുന്ധതിയും ലക്ഷ്മിയും ഓരോ തമാശകൾ പറഞ്ഞ് നടക്കുകയാണ്. അവരൊക്കെ ശരിക്കും ചെറുപ്പക്കാരേക്കാൾ ഉഷാറോടെയാണ് നടന്നിരുന്നത്. പ്രണയക്കുരുവികൾ മുന്തിരിത്തോട്ടത്തിൽ കൈകോർത്ത് നടക്കാൻ തുടങ്ങി. ജോയും ശ്രീയും തൂങ്ങിയാടുന്ന മുന്തിരി ഉയർന്നു പൊങ്ങി കഴിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തേജസ്സും റസിയും അതിനടുത്ത് ആദിയും ഗീതയും. ഇനി നിങ്ങളായിട്ട് എന്തിനാണ് കുറക്കുന്നത്? കൊച്ചുങ്ങളായി എന്നോ നോക്കണ്ട, പോയി മുന്തിരി കഴിക്കുന്ന മാഷേ. സച്ചി മഹിയെയും കാവ്യയും അടിമുടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓടാ അവിടുന്ന്. മഹി മണ്ടയ്ക്ക് ചിരിയോടെ കൊട്ടെടുത്തപ്പോൾ സച്ചി സിംഗിൾ പസങ്ങളുമായി നടക്കാൻ തുടങ്ങി. സൂര്യയും സത്യയും അവനെ തോളിൽ കയറ്റി നടന്നു. സച്ചി സ്ലോ മോഷനിൽ അവരുടെ നടുവിൽ നടന്ന് പാടാൻ തുടങ്ങി. ഹലോ, ഒന്ന് നിന്നേ. കാശി അവരെ തടഞ്ഞു നിന്നു. അവന്റെ കൈത്തണ്ടയിൽ ചുറ്റി ജാനിയുമുണ്ട്. എന്താ? മൂന്നാൾ മുഖത്തിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ് ഊരിക്കൊണ്ട് അവനോട് ചോദിച്ചു. അതെ, ഇവരെയും കൊണ്ട് മോന് സിംഗിൾ പ്രസംഗം കളിച്ചിരുന്ന മതി. നാട്ടിലെത്തിയാൽ ഉടനെ രണ്ടിനെയും കെട്ടിക്കാൻ തീരുമാനായി മോനെ. ഏ, എപ്പോ? ദാ ഇപ്പോ. ഞാൻ സമ്മതിക്കില്ല, ഇവര് കെട്ടുന്നില്ല. സച്ചി രണ്ടാളെയും ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു. ഒന്നു പോടാ, അച്ഛൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ ആപ്പിലില്ല. സൂര്യയും സത്യയും സച്ചിയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കെട്ടാൻ തീരുമാനിച്ചോ? ആ തീരുമാനിച്ചു. ഈ നാട്ടിൽ ഒരാണ്ടിയും സിംഗിൾ പ്രസംഗിയായി ജീവിക്കാൻ സമ്മതിക്കാത്ത നിങ്ങളെപ്പോലുള്ളവരുടെ തീരുമാനമാണ്. എവിടെയാ ശേഖരൻ? ശേഖര! സച്ചി വാചകം അടിച്ച് ചുറ്റും നോക്കി.
എന്താടാ?
പിന്നിൽ നിന്ന് ശേഖരന്റെ വിളി വന്നു. അയ്യോ, ഒരു ഹരത്തിന് അങ്ങോട്ട് വിളിച്ചതാണ്. ഇങ്ങനെ വിളി കേൾക്കുന്ന ആര് കണ്ടു?
കടകുളേ, ഓടിക്കോ.
സച്ചി കാശി തള്ളിമാക്കി ഓടി.
ആദി, പിടിക്കണ അവരെ.
കാശി ഓടിപ്പോന്ന് സച്ചിയെ നോക്കി പറഞ്ഞു.
എന്റെ അമ്മോ, ഇങ്ങനെ കുറെ മക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യനെ ഓടിച്ചിട്ട് പിടിക്കാനായി.
സച്ചി മുന്തിരിത്തോട്ടത്തിൽ ഓടിക്കൊണ്ട് വിളിച്ചു കൂവി. കാശിയും മേട്ടന്മാരും പിന്നാലെയും.
ദേ ആദ്യ, നിങ്ങളുടെ പോലീസുകളേക്ക് അങ്ങ് കേരളത്തിൽ മതി. ഒന്ന് പോ മനുഷ്യ.
എന്നാ മര്യാദക്ക് ഇങ്ങോട്ട് വേടാ? ഞങ്ങളുടെ അച്ഛനെ പേര് വിളിച്ചും പോരാ, വീരവാദം മുഴക്കുന്നോ?
എന്റെ പൊന്നോ, അതപ്പോ അറിയാതെ ഒരു ഇതിനങ്ങ് വന്നു പോയതാ. ഞാൻ അറിഞ്ഞോ അങ്ങനെ വിളി കേൾക്കുന്നു.
അപ്പോഴേക്കും കാശി അവനെ ചുറ്റി വരിഞ്ഞ് എടുത്തുപൊക്കി.
അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോണേ.
സച്ചി വിളിച്ചു പോന്നിട്ട് എല്ലാവരും ചിരിച്ചു.
ശേഖര മാമേ, എന്നെ വിടാൻ പറ.
വിട്ടേക്ക് കാശി, കൊച്ചു കുഞ്ഞല്ലേ.
ഏയ്, അച്ഛന്റെ പേര് വിളിച്ച് ഇവനെ വെറുതെ വിടില്ല. ഈ പച്ചമുന്തിരി നീ കഴിച്ചേ പറ്റൂ.
കാശി മേട്ടന്മാരും അവനെ ഉയർത്തി വള്ളികളിലെ മുന്തിരിയുടെ കീഴിലാക്കി. പഴുത്ത് പാകമാവാത്ത മുന്തിരി അവനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു. കാശി മേട്ടന്മാരും അവനെ താഴെയിറക്കി.
ശേഖര മാമയുടെ കുട്ടി ഇങ്ങോട്ട് പോര്.
സച്ചി കാശി നോക്കി മുഖം വെറുപ്പിച്ചു. ശേഖരന്റെ അടുത്തേക്ക് പോയി അയാളെ കെട്ടിപ്പിടിച്ച് വായിലെ മുന്തിരി പൊളിച്ചിട്ട് തുപ്പിക്കളഞ്ഞു.
ഡാ, ഇനി ഞങ്ങളുടെ അച്ഛനെ വിളിച്ചാ ഇതിലും വലിയ ശിക്ഷ കിട്ടും.
പോടാ പട്ടി,
സച്ചി പയ്യെ പറഞ്ഞു. ചുണ്ടുകൂട്ടി ശേഖരൻ കാശി വിളിച്ചു കേട്ട് ചിരിയടക്കി നിന്നു.
എന്ത്?
കാശി ചെവി കൂർപ്പി ചോദിച്ചു.
പോ അളിയാന്ന്
അവൻ ഇളിച്ചുകൊണ്ട് നുണ പറഞ്ഞപ്പോൾ ശേഖരൻ അവനെ കെട്ടിപ്പിടിച്ച് ഉറക്കി ചിരിച്ചു. അയാളുടെ ചിരി കണ്ട് മുന്തിരി വള്ളികൾ പോലെ എല്ലാവരിലേക്കും ആ ചിരി പടർന്നു. ജാനി കാശിയോടൊപ്പം മുന്തിരിത്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. മുന്തിരിക്കുല പഴുത്തിൽ നിന്ന് കണ്ടപ്പോൾ കാശി അടുത്തേക്ക് വലിച്ചു. ജാനി കാശിയുടെ തോളിൽ പിടിച്ചു നിന്ന് പാദങ്ങൾ ഉയർത്തിക്കൊണ്ട് കുലച്ചു നിൽക്കുന്ന മുന്തിരി കടിച്ചെടുത്തതിന് ശേഷം കാശിയോട് കുലയിലെ മുന്തിരികളിൽ നിന്ന് കടിച്ചെടുക്കാൻ കണ്ണു കാണിച്ചു. കാശി മുന്തിരിക്കുലയിൽ നിന്ന് കഴിക്കാതെ നേരെ അവളുടെ വായിൽ കടിച്ചു പിടിച്ച മുന്തിരി കടിച്ചെടുത്തു. ജാനി അവന് ചിരിയോടെ തള്ളിമാറ്റി ഓടാൻ തുനിയവേ കാശി അവളുടെ അരയിലൂടെ മുന്തിരി വള്ളികൾ ചുറ്റിക്കൊണ്ട് അടുത്തേക്ക് വലിച്ചു. അവന്റെ നോട്ടത്തിൽ ഒരു നിമിഷം അവൾ ചലനമില്ലാതെ നിന്നുപോയി. കാശി അവളുടെ മേനി കയ്യിൽ അവശേഷിക്കുന്ന മുന്തിരി വള്ളികൾ ചുറ്റിക്കൊണ്ടിരുന്നു. എന്നോ കണ്ടൊരു സ്വപ്നം യാഥാർത്ഥ്യമായത് കണ്ടപ്പോൾ സന്തോഷം വന്ന് ജാനിയൊന്ന് വിതുമ്പി. മുന്തിരി വള്ളികളിൽ അവൻ തന്നെ പൊതിയുകയാണ്. കൂടെ അവനും ആ വള്ളികളിലേക്ക് ചേരുന്നുണ്ട്.
നീ എന്തിനാണ് മധുരമുന്തിരി വിതുമ്പുന്നത്?
മുന്തിരി വള്ളികളിൽ ഞാൻ നിന്നെ കോർത്ത് ഇനി എന്റെ ചുംബനങ്ങളിൽ നിന്ന് നിനക്കൊരു മുക്തിയില്ല. നിനക്കിപ്പോൾ ഈ വെള്ളക്കല്ലിൽ ഞാനൊരു മുത്തം തന്നോട്ടെ. ജാനിക്കാണോ ഭാഗ്യക്കാണോ മുത്തം? എന്റെ പ്രണയ ചുംബനങ്ങളെന്നും എന്റെ ജാനിക്ക് സ്വന്തമാണ്. ഭാഗ്യ എന്റെ നെഞ്ചിൽ നിദ്രയിലാണ്. അവളെ ചുംബനം കൊണ്ടല്ല, കൈവിരൽ കൊണ്ട് തലോടിക്കൊണ്ടാണ് ഞാൻ വാത്സല്യം അറിയിക്കുക. നിന്റെ മിഴികളിൽ എന്നോടിപ്പോൾ അടങ്ങാത്ത പ്രണയമാണ്. ഭാഗ്യ ഈ വർണ്ണങ്ങളിൽ ജീവിക്കട്ടെ. എന്റെ മാത്രം പ്രണയിനിയായി നീ എന്റെ ചാരയും. കാശി അവളെ അവനിലേക്ക് ചേർത്ത് അവളുടെ മേൽചുണ്ടിലെ വെള്ളക്കല്ലിനെ ചുണ്ടുകളാൽ മൂടി മഞ്ഞിന്റെ തണുപ്പ് അവിടമാകെ പരന്നു. അവന്റെ ചുംബനത്തിൽ ലയിച്ച് അവളും. ഇനി എത്ര നാൾ നമുക്കിങ്ങനെ നടക്കാൻ പറ്റും കാശിയേട്ട? നമ്മുടെ നാടും ഈ മുന്തിരിത്തോട്ടവും അങ്ങനെ അങ്ങനെയെല്ലാം ഇനി വെറുമൊരു ഓർമ്മ മാത്രമാവല്ലേ? ഞാൻ സ്വപ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യും. നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും മധുരമുള്ള നിമിഷങ്ങളാണ് എനിക്ക്. അവന്റെ മിഴികളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണു നിറ്റി വീണു. ജാനി അവനെ കെട്ടിപ്പിടിച്ച് ടാറ്റൂവിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു. കാശിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവന്റെ മനസ്സിൽ സ്നേഹിക്കുന്നവരുടെ മുഖം മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു. ദ്രോണയോടെ യാത്ര പറഞ്ഞ് അവർ നാട്ടിലേക്ക് മടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.